കർത്താവേ യേശുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ്, ഒരു ദിവസം കൂടെ നമുക്ക് സഭയായി ഒരുമിച്ച് കൂടുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവന്റെ വചനങ്ങളെ ശ്രവിക്കുവാനും തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസത്തില് ബെല്ലാരിയിലുള്ള ശുശ്രൂഷനായ ടൈറ്റസ് ബ്രദറിന്റെ ഒന്നാമത്തെ ഇളയ കുഞ്ഞ് ആകസ്മികമായി മരിച്ചു. ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് ജാലഹലിയിലുമായി ഏകദേശം 25 പേർക്ക് കടന്നുപോവാൻ ദൈവം സഹായിച്ചു. അവിടെ ചെന്ന് അവരോടൊപ്പം ആയിരിക്കുവാനും ആത്മാവിലുള്ള ആശ്വാസം അവർക്ക് ലഭിക്കുവാനും തക്കവണ്ണം ദൈവം റെഡിയാക്കി. മനുഷ്യലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കൊരിന്ത്യ ലേഖനത്തിന്റെ 15 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷയമുള്ള എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കുവിൻ. ഒരു ക്രിസ്തീയ പൗരന്റെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതം ഒരിക്കലും ഒന്നുകൊണ്ടും തളരാതെ മുന്നോട്ട് പോകുന്ന ഒന്നുകൊണ്ടായിരിക്കണം. കാരണം ഇബ്രാലയത്തിൽ 2 പറയുന്ന പോലെ അവൻ മരണഭീതിയിൽ നിന്ന് പിടിവിച്ചു. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് മരണഭീതി മാറിപ്പോകും. കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് മാറിപ്പോകും. കർത്താവിന് നന്ദി പറയുന്നു. ആ കുടുംബത്തെ ഓർത്തും അവിടെയുള്ള സഭയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവർക്ക് ബലം കൊടുക്കട്ടെ. ചിന്തയ്ക്കായി 1 കൊരിന്ത്യ ലേഖനത്തിന്റെ 4 അതിന്റെ 15, 16, 17 വചനങ്ങൾ. 1 കൊരിന്ത്യൻസ് 4:15, 16 and 17.
നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കൾ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എന്റെ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസനും എന്റെ പ്രിയ മകനുമായ തിമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. എങ്കിലും ഞാൻ
അപ്പസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ പൗലോസിന്റെ അപ്പസ്തോലത്വത്തെ കുറിച്ച് പോലും സംശയിക്കുന്ന ഒരു സഭയോട് അപ്പസ്തോലൻ എഴുതിയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. 10,000 ഗുരുക്കന്മാർ ദൈവ വചനത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന 10,000 പേരുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു പിതാക്കന്മാർ വളരെ കുറവാണ്. എന്താണ് ഗുരുവും പിതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം? ഗുരു അല്ലെങ്കിൽ ടീച്ചേഴ്സ്, നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് അവരുടെ സബ്ജക്ട്സ് പഠിപ്പിച്ചിട്ട് അവർ പോകും. ഒരു ടീച്ചറിന്റെ ജീവിതം എന്താണെന്ന് പലപ്പോഴും ഒരു സ്റ്റുഡന്റിന് അധികം പിടുത്തമില്ല, അധികം വഴികൾ അറിയത്തില്ല. ടീച്ചറിന്റെ ക്ലാസ്സിലെ ചില വഴികൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ്, അതൊക്കെ മാത്രമേ കൂടുതലും ഒരു ടീച്ചറിനെ കുറിച്ച് അറിയുള്ളൂ. അതിനപ്പുറമായിട്ട് വളരെ ചുരുക്കമായിട്ടേ ഒരു സ്റ്റുഡന്റിന് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഒരു പിതാവിനെ കുറിച്ച് മക്കൾക്ക് നല്ല അറിവുണ്ടായിരിക്കും. കാരണം പിതാവിനോടൊത്ത് ജീവിക്കുന്ന മക്കളാണ്. എന്താണ് അപ്പസ്തോലൻ ഇവിടെ ഉദ്ദേശിച്ചത്? അതിനുശേഷം അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങൾ എന്റെ അനുകാരികൾ ആയിരിക്കുവിൻ. നാം എല്ലാവരും പറയും ഫോളോ ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അനുകാരികൾ ആയിരിക്കണം. തീർച്ചയായിട്ടും നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ അനുകാരികളായി തീരുവാനാണ്, ടു ഫോളോ ക്രൈസ്റ്റ്. എന്നാൽ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യർ കാണുന്നത് ക്രിസ്തുവിനെയല്ല, നമ്മെയാണ് കാണുന്നത്. ദേ ആർ സീയിങ് അസ് എവറി ഡേ, അല്ലെ? ഇഫ് യു ആർ എ പേരന്റ്, യുവർ ചിൽഡ്രൻ ആർ സീയിങ് യു. നിങ്ങളൊരു പിതാവ് മാതാവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇടപാടുകാർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദേ ആർ സീയിങ് അസ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം തന്റെ മക്കളിലൂടെ ദൈവത്തിന്റെ വഴികളെ ലോകത്തിന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു, തന്റെ മക്കളിലൂടെ. അങ്ങനെ മാത്രമേ അവർക്ക് അറിയാൻ കഴിയത്തുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ അതിന്റെ 17-ാം വചനത്തില് പറയുന്നു, 17-ാം വചനത്തിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ 2-ാം ഭാഗം. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. കർത്താവിൽ പ്രിയ മകനായ തിമോത്തിയോസിനെ അയച്ചിട്ട് അപ്പസ്തോലൻ പറയുകയാണ്, ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അപ്പോൾ അപ്പസ്തോലായ പൗലോസ് എങ്ങനെയാണ് അവരുടെ ഇടയിൽ ജീവിച്ചിരുന്നതെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. വെറും വചനം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, ആ വചനം ജീവിച്ച് കാണിച്ച ഒരാളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ ആ അപ്പോസ്തലന് പറയാൻ കഴിഞ്ഞത്, ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ, മൈ വേസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. എന്റെ തിമോത്തിയോസ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇന്ന് നമ്മൾ പ്രസംഗങ്ങളിലൂടെയൊക്കെ അനേകരെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ക്രിസ്തുവിലുള്ള വഴികളാണ് നമ്മെ സ്വാധീനിക്കുന്നത്, ക്രിസ്തുവിലുള്ള അവരുടെ വഴികൾ. കാരണം ഞാൻ ജീവിച്ചതുപോലെയുള്ള സാഹചര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ നടക്കുവാൻ സാധിച്ചുവെങ്കിൽ എനിക്കും അത് സാധിക്കണം. കാരണം നമുക്കെല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ് വ്യത്യാസമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരു നല്ല പിതാവ് തന്റെ മക്കൾക്ക് എല്ലാം ഒരേപോലെ റിസോഴ്സസ് കൊടുക്കുന്നത് പോലെ നമ്മുടെ സ്നേഹവാനായ പിതാവ് നമുക്കെല്ലാ മക്കളായ എല്ലാവർക്കും ഒരുപോലെ റിസോഴ്സസ് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ നടക്കുക എന്ന് പറയുമ്പോൾ ചിലര് മാത്രമല്ല ക്രിസ്തുവിൽ നടക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നത്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ മക്കളും ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വഴികൾ നമുക്ക് അഗോചരമാണ്. അൺഫാദമബിൾ ആർ ദ വേസ് ഓഫ് ദ ലോർഡ്. റോമലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 33-ാം വചനം.
ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു.
അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതും അതിനപ്പുറവുമുള്ളതാണ് ദൈവത്തിന്റെ വഴികൾ എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ഈ ചെറിയ തലയ്ക്കകത്ത് ഒതുങ്ങുന്ന രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നാം ഒരു കാലത്തും ചിന്തിക്കരുത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ വഴികൾ. അതിന്റെ 38-ാം വചനം, 36-ാം വചനം പറയുന്നു, സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ദൈവത്തിന്റെ വഴികൾ നമുക്ക് അഗോചരമാണ്. എന്നാൽ ദൈവം ഈ അഗോചരമായിരിക്കുന്ന വഴികളെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുവാൻ പ്രയാസമുള്ള വഴികൾ ദൈവത്തിന്റെ വഴികളായിരിക്കെ അതേസമയത്ത് തന്നെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു അവന്റെ വഴികളിൽ നടക്കണമെന്ന്. ഇതെങ്ങനെ സാധിക്കും? അഗോചരമായ ദൈവത്തിന്റെ വഴികൾ ആയിരിക്കെ അവന്റെ വഴികളിൽ നാം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ദൈവത്തിന്റെ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവം പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വഴികൾ എപ്പോഴും അങ്ങനെയാണ്. എന്നാൽ ആ ഉയർന്ന വഴികൾ, അഗോചരമായ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് വിശ്വാസത്തിന്റെ പാത എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വേ ഓഫ് ദ ഫെയ്ത്ത്. കാരണം നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാകാവുന്ന അപ്പുറമായ കാര്യങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോ അത് വിശ്വാസത്തിന്റെ പാതയിൽ മാത്രമേ നടക്കുവാൻ കഴിയത്തു. ലോക മനുഷ്യർ വിശ്വാസത്തിന്റെ പാതയിലല്ല നടക്കുന്നത്. ദൈവജനം, ദൈവത്തിന്റെ മക്കൾ വിശ്വാസത്തിന്റെ പാതയിലാണ് നടക്കുന്നത്, നടക്കേണ്ടത്. അപ്പോൾ അവന്റെ വഴികൾ അഗോചരമാണ്. ദൈവത്തിന്റെ വഴികളിൽ നടന്ന ഒരു മനുഷ്യനാണ് മോശ. മോശയെക്കുറിച്ച് പറയുന്നു, ദൈവം മോശയ്ക്ക് തന്റെ വഴികളെയും ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിന്റെ വഴികളിൽ നടന്ന അനേകരുടെ ചരിത്രം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനത്തിലേക്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴികളിൽ നടന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വഴികളിൽ നടന്ന മോശ എങ്ങനെയാണ് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ കഴിഞ്ഞത്? ഒരു വചനം വായിക്കാം. ആർക്കാണ് ദൈവം തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സങ്കീർത്തനം 25 അധ്യായത്തിന്റെ 9 വചനം. ആർക്കാണ് ദൈവത്തിന്റെ വഴികൾ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നത്?
സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു.
സൗമ്യതയുള്ളവർക്ക്, those who are lowly in the heart, തന്റെ വഴി അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉന്നതമായ വഴി, ദൈവത്തിന്റെ വഴികൾ, ഉന്നതമായ വഴികൾ, അഗോചരമായ വഴികൾ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി സൗമ്യതയുള്ള വ്യക്തിയായിരിക്കണം. മോശയെക്കുറിച്ച് പറയുന്നു, ഭൂതലത്തിൽ ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു മോശസ്, മോശ. ദൈവത്തിന്റെ വഴികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ സൗമ്യത ഉണ്ടായിരിക്കണം. കാരണം സൗമ്യതയുള്ളവന് മാത്രമേ ഒരു ടീച്ചബിൾ സ്പിരിറ്റ് ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ വഴികൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിനെതിരെ, ഈ വഴി എന്തുകൊണ്ട് നീ ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ വഴിയിൽ എന്നെ നടത്തുന്നു എന്ന് ചോദിച്ച് തിരിച്ച് അവനോട് എതിർത്ത് നിൽക്കുവാണെങ്കിൽ, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ തന്റെ കൃപ നൽകുന്നു. തന്റെ കൃപയുടെ വഴിയിൽ ദൈവം നമ്മെ നടത്തണമെങ്കിൽ സൗമ്യത നമുക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായാൽ എന്നിൽ നിന്ന് കേട്ട് എന്നോട് പഠിക്കുവിൻ. യേശുവിൽ നിന്ന് പഠിക്കേണ്ടതാണ് ദൈവത്തിന്റെ വഴികൾ. അതിന് സൗമ്യത നമുക്ക് ആവശ്യമാണ്. നിഗളഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താണ് സൗമ്യത? ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സഭയിൽ വന്നിരുന്നപ്പോ ദൈവം എന്നോട് ചോദിച്ചു, നീ എത്ര വർഷമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു? ശിക്ഷിക്കപ്പെട്ട് 17 അനേക വചനങ്ങൾ നീ കേട്ടു, അനേക പ്രസംഗങ്ങൾ കേട്ടു, അതിന് തക്കതായ ഒരു ജീവിതത്തിലേക്ക്, മനോഭാവത്തിലേക്ക് നീ വളർന്നിട്ടുണ്ടോ? ഞാൻ ദൈവത്തോട് പറഞ്ഞത്, ദൈവമേ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വളർച്ചയിലേക്ക് വളർന്നിട്ടുണ്ട് സത്യം. എന്നാൽ അതിലേക്ക് എത്താൻ കഴിയാഞ്ഞത് കർത്താവ് പറഞ്ഞു, ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ നീ ഏത് മനോഭാവത്തിലാണ് കേൾക്കുന്നത്? എന്തെങ്കിലും ഒരു പുതിയ അറിവ് കൂടി ലഭിക്കുവാനാണോ ഞാൻ ഈ പ്രസംഗം കേൾക്കുന്നത്, ദൈവവചനത്തെ കേൾക്കുന്നത്? അതോ കർത്താവേ, ഈ കേൾക്കുന്ന വചനത്തിൽ നീ എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് അനുസരിക്കേണ്ടത്? ഞാൻ എന്താണ് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? ഇതാണ് താഴ്മയുടെ മനോഭാവം. അതാര് പറയുന്നു എന്നുള്ളതല്ല വിഷയം. ചില സമയങ്ങളില് ഇവിടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ ആ കൂട്ടായ്മയിൽ നിങ്ങൾക്കുള്ള സന്ദേശം ലഭിക്കുന്നത്. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും. ആർ അതാണ് താഴ്മ. പ്രസംഗിക്കുന്നവർ മാത്രമല്ല, ആര് പറഞ്ഞു? ചിലപ്പോൾ ഒരു കൂട്ടായ്മയിൽ പരസ്പരം സംസാരിച്ചിരിക്കുമ്പോൾ പറയുന്ന ഒരു വചനം, ഒരു വാക്ക്, അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം അനുസരിക്കുവാൻ അല്ലെങ്കിൽ ഉള്ള ദൈവത്തിന്റെ വചനം. അപ്പോ നമ്മുടെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അഗോചരമാണ് അവന്റെ വഴികൾ, ഉയർന്നിരിക്കുന്നതാണ് അവന്റെ വഴികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷെ താഴ്മയുള്ളവർ ശ്രദ്ധയോടെ ഇരിക്കും. കർത്താവ് എന്നോട് സംസാരിക്കണമേ, അത് ഇവിടെ നിൽക്കുന്ന പ്രസംഗങ്ങളിലൂടെ മാത്രം സംസാരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും അനേകരോട്, എന്നാൽ അതിലൂടെ മാത്രം നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ അത് മാത്രമാണെന്ന് അനവധിയായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ താഴ്മയോടെ ആയിരിക്കുക. ആർ പറയുന്നു എന്നുള്ളതല്ല, ആ ദൈവത്തിന്റെ വചനമായിട്ട് ഏറ്റെടുക്കുക. ദൈവത്തിന്റെ വചനമായിട്ട് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മെ അവന്റെ വഴികളിൽ നടത്തുവാൻ, അവന്റെ വഴി അറിയാതെ നമുക്ക് അവന്റെ വഴികളിൽ നടക്കുവാൻ സാധിക്കത്തില്ല. താഴ്മയുള്ളവർക്കാണ് ദൈവം തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ. നമ്മൾ ആദ്യത്തെ ആ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഒന്നാം കൊരിന്ത്യ ലേഖനത്തിന്റെ 4:16 വചനത്തിൽ, നിങ്ങൾ എന്റെ അനുകാരികൾ ആയിരിക്കുവിൻ. ഇത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഈ അപ്പോസ്തലൻ പറയുന്ന ആ ബോൾനെസ്സോടുകൂടി, ധൈര്യത്തോടുകൂടി, ഫോളോവേഴ്സ് എന്നെ കണ്ട് ഞാൻ നടക്കുന്ന വഴികൾ നിങ്ങൾക്കറിയാമല്ലോ, ആ വഴികളിൽ നിങ്ങൾ നടക്കണം. ഇത് ചിലർക്ക് മാത്രം വെച്ചിരിക്കുന്ന ഒരു വഴിയാണെന്ന് നാം ചിന്തിക്കരുത്. ഈ വഴികൾ അപ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, പെട്ടെന്ന് വരുന്ന ചിന്ത, ഈ അപ്പോസ്തലൻ എത്രയോ ലേഖനങ്ങൾ കഴിഞ്ഞ് അപ്പോസ്തലനെ കുറിച്ച് അതെല്ലാം കാര്യം നമ്മൾക്കറിയാം. എത്ര മിഷനറി ട്രിപ്പുകൾ നടത്തിയവൻ, എത്ര സഭകൾ സ്ഥാപിച്ചവൻ, കൃപയുടെ സുവിശേഷത്തെ ജാതികളെ അറിയിച്ചവൻ, എത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ നമ്മൾ അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളിപ്പോഴും എങ്ങും ആയിട്ടില്ല, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇതേ അപ്പോസ്തലൻ തന്നെ ഫിലിപ്പി ലേഖനത്തിന്റെ 3 പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിന്റെ 3 അതിന്റെ 12
തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ.
ആ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഒരുപക്ഷെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോസ്തലൻ ക്ലിയർ ആക്കിയാണ്, ഞാൻ എല്ലാം ലഭിച്ചവനായി, എല്ലാം തികഞ്ഞവനായി അല്ല നിൽക്കുന്നത്, ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഇപ്പൊ ക്രിസ്തുവിൽ തികഞ്ഞവനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി, അല്ലെങ്കിൽ നടപ്പിൽ പരിപൂർണതയുള്ള ഒരു വ്യക്തിയായിട്ടല്ല തന്നെ തന്നെ അപ്പസ്തോലൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ നടക്കുന്ന വഴി ആദ്യമേ കേട്ടതുപോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴിയാണ്. ക്രിസ്തു നമുക്കായി കാണിച്ചു തന്ന ഒരു മാതൃകയിലാണ് ഞാൻ നടക്കുന്നത്. നടപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഡെയിലി വാക്ക് വിത്ത് ദ ലോർഡ്, നമ്മുടെ അനുദിനമുള്ള ജീവിതത്തെയാണ് നടപ്പ്. വഴി നടക്കാനുള്ളതാണ്, റണ്ണിംഗ് ട്രാക്ക് അല്ല, വഴി നടക്കാനുള്ളതാണ് അനുദിനമുള്ള ജീവിതം, ദൈവത്തോടുള്ള നമ്മുടെ അനുദിന ജീവിതം, നമ്മുടെ സാധാരണ ജീവിതത്തെയാണ് വഴി കാണിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞത് എന്റെ സാധാരണ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തികഞ്ഞവനായിട്ടല്ല, എനിക്ക് കുറവുകൾ ഉണ്ട്, വീഴ്ചകൾ ഉണ്ട്, എങ്കിലും ഞാൻ നടക്കുന്ന വഴി, എന്റെ ലക്ഷ്യം അത് നിങ്ങൾ പിന്തുടരണം. ഞാനും പിടിക്കാമെന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഒരു മല കയറുന്ന ഒരാൾ തന്റെ പുറകിലുള്ളവരോട് പറയുന്നത് പോലെ, ഞാൻ ഒരു കയറ്റത്തിലേക്കാണ് ഉയരമാണ് എന്റെ ലക്ഷ്യം, ഞാൻ നടക്കുന്ന കണ്ട അയ്യേ, കാരണം താഴോട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഓക്കെ കം അപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. മുകളിലേക്ക് നടക്കുവാൻ ഇടയ്ക്കൊക്കെ വീഴും, ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിക്കും, ഇരിക്കും, എങ്കിൽ തന്നെ ഈ മുകളിലേക്കാണ് യാത്രയെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഫോളോ മീ. ഇത് അപ്പോസ്തലൻ പറയുമ്പോ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് അങ്ങനെയും പറയുവാൻ കഴിയണം. അതെങ്ങനെ സാധിക്കും? അത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് സഹോദരിയെ പോലെ ആയിരിക്കണം, ആ സഹോദരനെ പോലെ ആയിരിക്കണം, ഇന്നയാളെ കുറിച്ച് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തിൽ ഇന്നയാളെ കുറിച്ച് വായിച്ചിട്ടില്ലേ, അവരെ പോലെയൊക്കെ ആയിരിക്കണം. നിങ്ങൾ എന്നെ നോക്കരുത്, ഞാൻ വളരെ കുറവുള്ള ആളാണ്. പക്ഷെ പൗലോസ് പറഞ്ഞു ഞാനും കുറവുള്ള ആളാണ്, പക്ഷെ എന്നെ അനുകരിക്കണം. അങ്ങനെ പറയുമ്പം ഇപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരാള് അവർ കാണുന്നത് അവർക്ക് വചനം പോലും അറിയത്തില്ല, ക്രിസ്തു കേട്ട് കാണും, ക്രിസ്തുവിന്റെ വഴി എന്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. കാരണം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെ ആ വ്യക്തി നടന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയിലാണ് അവൻ നടന്ന് തുടങ്ങുന്നത്. ദൈവത്തിന്റെ വഴികൾ മനുഷ്യൻ അറിയില്ല, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, അതുകൊണ്ടാണ് ഇരുട്ടിൽ വസിക്കുന്ന ജനത്തിന് ഒരിക്കലും ദൈവത്തിന്റെ വഴികൾ അറിയത്തില്ല. എന്നാൽ ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ, ദൈവം നമ്മളെ വെളിച്ചമാക്കി തീർക്കുമ്പോൾ നമ്മൾ നടന്നു തുടങ്ങുന്ന ഒരു വഴിയുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തിലാണ് പ്രാഥമികമായി മാറ്റം വരുന്നത്. കാരണം നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ തീരുമാനങ്ങൾ, അതാണ് നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെ. ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കൈപ്രസംഗവും ഒന്നുമല്ല നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത്. ഇതാണ് മറ്റുള്ളവർ കാണുന്നത്. ഇത് ക്രിസ്തുവിനുള്ള ഒരു വഴിയാണെന്ന് അവർ തിരിച്ചറിയുന്നതിന്റെ ഒരു പ്രധാന മാർഗം, അവർ നടക്കുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയായിരിക്കും നാം നടക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ വ്യത്യസ്തം ആയിരിക്കും. ജോലി ചെയ്യുന്ന ഒരാള് എല്ലാവരും ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ, ഇന്നും പത്രത്തിൽ കണ്ടു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ഇത്രയും ഹൈക്ക് കിട്ടി, ഉടനെ പിറ്റേ ദിവസം അവർ പറഞ്ഞു ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവർ പറഞ്ഞ അത്രയൊന്നും കിട്ടിയിട്ടില്ല, ശരിക്കും കുറയുവാണ് ചെയ്തത് എന്നൊക്കെ പത്രത്തിൽ വായിക്കാനിടയായി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു ദൈവപൈതന്റെ വഴി തൃപ്തിയുള്ള വഴി ആയിരിക്കണം, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുവിൻ. ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്? ഹൗ ഡു ദേ നോ ദിസ് ഈസ് ദ വേ ഓഫ് ദ ലോർഡ്? ഇതാണ് കർത്താവിന്റെ വഴി. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ദിസ് ഈസ് ദ വേ ഓഫ് ദ ലോർഡ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോ വി ഓൾ ഹാവ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് എല്ലാവർക്കും അവസരങ്ങളുണ്ട്, ഇരിക്കുന്ന എല്ലാവർക്കും അവസരങ്ങളുണ്ട് ക്രിസ്തുവിന്റെ വഴികളിൽ നടക്കുവാനും അനേകരെ ആ വഴികളിൽ നടത്തുവാൻ ആഹ്വാനം ചെയ്യുവാനും. എല്ലാവർക്കും, ഇവൻ ടു ദ സ്മോൾ ചിൽഡ്രൻ ടു ദ എൽഡർലി പേഴ്സൺ, പ്രായമായവർ വരെ എല്ലാവർക്കും അതിനുള്ള വഴികൾ ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ 17 വചനത്തിലേക്ക് വരാം, 3:17. ഈ വഴികളിൽ നടക്കാത്തവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു,
സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം.
ഫിലിപ്പി ലേഖനത്തിന്റെ 3:17. ആ ശരി, വായിച്ചത് ശരിയാണ്.
സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളി.
ആ എന്നെ മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു മോഡൽ ഉണ്ടല്ലോ, ആ എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ ദൈനംദിന ജീവിതം, അങ്ങനെയുള്ളവരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അവരുടെ ഇപ്പം ദൈവവചനത്തിൽ നിന്ന് അപ്പോസ്തലൻ എങ്ങനെ ജീവിച്ചെന്ന് നമുക്ക്, പക്ഷെ ഡെയിലി ലൈഫിനെ കുറിച്ച് നമുക്കറിയാല്ല. ഇന്ന് നമ്മുടെ ടൈമില് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ജീവിക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കി അവരുടെ മാതൃക അനുകരിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. താഴേക്ക് വായിക്കാം. എന്നാൽ ചിലർ അനുകരിക്കുന്ന മാതൃക എന്താണെന്ന് ശ്രദ്ധിക്കാം.
ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു.
അനേകർ, എന്നാൽ ഈ പാതയിൽ നടക്കാതെ നടക്കുന്ന അനേകര് ഉണ്ട്. അവരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് അവർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, എന്നാൽ അപ്പോസ്തലൻ അനേക പ്രാവശ്യം പറഞ്ഞു കാണും ഇവരെ കുറിച്ച്, അവരെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കൾ, അവർ നടക്കുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും നടക്കരുത്. എന്താണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ 19 വചനം?
അവരുടെ അവസാനം നാശം.
ആ അവരുടെ, അവർ നടക്കുന്ന വഴിയുടെ അവസാനം എന്താണെന്ന് അറിയാമോ? നാശമാണ്. ആ നാശത്തിലേക്കുള്ള വഴി ഭീതിയുള്ളതും അതിലൂടെ നടക്കുന്നവർ അനവധിയുമാണ്. എന്നാൽ ജീവങ്കലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അവരുടെ അവസാനം, അപ്പൊ ഈ വഴി, ഈ നടത്തത്തിന്റെ എല്ലാം ഒരു അവസാനമുണ്ട്, എൻഡ്. അതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഇവിടെ തുടങ്ങി എന്നുള്ളതല്ല, അവസാനം. അവരുടെ അവസാനം നാശത്തിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നത്. അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു കൂട്ടർ. ഈ ലോകത്ത്, ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അവരുടെ ദൈവം വയറ്, ലജ്ജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇവരെയാണ് ക്രൂശിന്റെ ശത്രുക്കൾ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയുള്ളവരെ നിങ്ങൾ അനുകരിക്കരുത് എന്ന്. അപ്പോസ്തലൻ എന്നെ പോലെയും ഞാൻ നടക്കുന്ന വഴികളിൽ നടക്കുന്ന മാതൃകയുള്ള മറ്റുള്ളവരെയും അനുകരിക്കുകയും. അതിന്റെ 20 വചനം, നമ്മുടെ പൗരത്വമോ? ആ ഓർക്കുക, ഇതിന്റെ എല്ലാം അവസാനം ഈ കാര്യം ചിന്തയുണ്ടായിരിക്കണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഒരു സ്വർഗീയ പൗരൻ നടക്കുന്ന വഴികളിൽ വേണം നാം ഓരോരുത്തരും നടക്കുവാൻ. നമ്മുടെ അനുദിന ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് തോന്നണം, ഇവനൊരു സ്വർഗീയ പൗരനാണ്. അതാണ് ക്രൂശിന്റെ വഴി. അതിന്റെ ഓപ്പോസിറ്റ് വഴിയാണ് ക്രൂശിന്റെ ശത്രുക്കളായിട്ടുള്ള വഴി. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവരുടെ ദൈവം വയറ്, അവർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. സ്വർഗീയ പൗരന്മാരായി, ഹെവൻലി സിറ്റിസൺസ് ആയിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വേറൊരു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഉള്ളവർ. ഇപ്പോഴ് അമേരിക്കൻ അംബാസഡർ ഇന്ത്യയിൽ ആയിരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് അംബാസഡർമാരെ വേറെ ഒരു രാജ്യത്തിലേക്ക് അയക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനല്ല, അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുവാൻ. അമേരിക്കൻ നയങ്ങൾ ഒക്കെ എന്താണെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഇന്ത്യക്കാരെയാണ് അയക്കുന്നത്. വേറൊരു രാജ്യത്തിന്റെ നയങ്ങളാൽ ഇപ്പോഴത്തെ ഇന്ത്യ രാജ്യം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം. അവരുടെ സാമ്പത്തിക ലക്ഷ്യമായിക്കോട്ടെ, അവരുടെ മിലിറ്ററി പവർ ആയിക്കോട്ടെ, അവരുടെ ടെക്നോളജി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നാമും അങ്ങനെ ഉള്ളവരാണ്. എന്താൽ സ്വർഗീയ പൗരന്മാരാണ് ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോ. ഈ ഭൂമിയിൽ ജനിക്കുന്ന മറ്റുള്ളവർക്ക് നമ്മുടെ ഇൻഫ്ലുവൻസ് ഒരു സ്വർഗത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കണം. സ്വർഗത്തിന്റെ വാല്യൂ, അതിന്റെ മൂല്യങ്ങളായിരിക്കണം നാം പിടിക്കപ്പെടേണ്ടതും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കേണ്ടതും. അത് നടക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിന്റെ വഴികൾ തിരിച്ചറിയുന്നത്, ദൈവത്തിന്റെ വഴികൾ ഒരാൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വഴികളിൽ നടക്കുക. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, യേശു പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 22:16. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ നമ്മുടെ രക്ഷ മാത്രം സാധ്യമാക്കുക അല്ല, അത് മാത്രമായിരുന്നില്ല ദൈവത്തിന്റെ ഉദ്ദേശം. മനുഷ്യൻ നടക്കേണ്ടുന്ന വഴികളും കൂടെ പഠിപ്പിക്കുകയും അതിൽ നടന്നു കാണിച്ച് നമ്മുടെ ഒരു മുൻഗാമിയായി തീരുവാനുമാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായി ഭൂമിയിലേക്കാകും.
ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നതിനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകിയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു.
നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുക. The ways of the God in truth. ഇതാരാ ഈ സാക്ഷ്യം പറഞ്ഞെന്നറിയാവോ? നമ്മളെ കുറിച്ചുള്ള ശരിയായ സാക്ഷ്യം പറയേണ്ട ആരാന്നറിയാവോ? ദൈവത്തിന്റെ വഴിയിലാണോ മറ്റു വഴികളാണോ നടക്കുന്നത്? സഭയിലെ പാസ്റ്ററാണോ ശരിയായിട്ട് പറയേണ്ടത്, അല്ലെങ്കിൽ കൂട്ടു സഹോദരനാണോ പറയേണ്ടത്? ഇത് ആരാണ് ഈ വചനം പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വചനം വായിക്കാം. യേശുവിനെ കുറിച്ച് ഈ വചനം പറഞ്ഞത് ആരാണ്?
അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിനെ ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കലായി.
യേശു എന്ത് ചെയ്താലും അതിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്ന, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തേലും കുടുക്കിടാൻ, അവനെ കുടുക്കിൽ വീഴ്ത്തുവാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന, എപ്പോഴും ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാരും. അതിന്റെ കൂടെ ഹെരോദ്യരും കൂടെ ചേർന്ന് അവര് പറയുന്ന ഒരു കാര്യമാണ്, നീ സത്യവാനാണ്, നീ ദൈവത്തിന്റെ വഴി സത്യത്തിൽ പഠിപ്പിക്കുന്നവനാണ്, നീ മനുഷ്യരുടെ മുഖമൊന്നും നോക്കാത്ത ആളാണ്. അപ്പൊ നമ്മെ കുറിച്ചുള്ള ശരിയായ സാക്ഷ്യം പറയേണ്ടത് നമ്മെ ഏറ്റവും എതിർക്കുന്നവരായിരിക്കണം. അവരെ ഒരിക്കലും മുഖസ്തുതി നമ്മളെ കുറിച്ച് പറയത്തില്ല. അവര് പറയുമ്പം അത് ഏറ്റെടുക്കാൻ പറ്റുമോ? അവിടെയാണ് താഴ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക്. അതുകൊണ്ടാണ് താഴ്മയുള്ളവർക്കെ വഴി പഠിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. ഞാൻ ഈ ദൈവദാസൻ അല്ലെങ്കിൽ ഈ ബ്രദർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടോളാം, എന്നാ നിങ്ങൾ പറഞ്ഞാലൊന്നും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ വഴികൾ മനസ്സിലാകത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു കൊളീഗ്, ഒത്തിരി പ്രശ്നങ്ങൾ ആ കൊളീഗ് മൂലം എനിക്കുണ്ടായി. ഞാൻ അനേക സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഒന്നുകിൽ എന്നെ അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ആ കൊളീഗിനെ അവിടുന്ന് മാറ്റുക. ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ, കാരണം ഓരോ മീറ്റിങ്ങിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴും അദ്ദേഹത്തിന് എന്റെ മുഖം കാണുമ്പോഴും ആ പാട് ഒരു പ്രയാസമാണ്. അത് മറ്റുള്ളവർക്കും അറിയാം. ഞാൻ എന്നെ കുറിച്ച് ആവശ്യം, ഞാൻ എന്റെ ഈ തെറ്റൊന്നുമില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ കൊളീക്കിന്റെ കരിയർ നശിപ്പിച്ചത് ഞാനാണെന്ന് പുള്ളി എല്ലാവരോടും പറയാ. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ് എന്താണ് ഈ വഴികളിലൊക്കെ എന്നെ നടത്തുന്നത്? എന്റെ ചിന്തയിൽ പോലും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്നെ ഏറ്റവും അധികം ക്രിസ്തുവിന്റെ വഴികളിൽ നടക്കുവാൻ സഹായിച്ച വ്യക്തി ആ വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ നമുക്ക് പ്രൊമോഷൻ തരുന്ന അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരൊന്നും അല്ല പലപ്പോഴും നമ്മെ ക്രിസ്തുവിന്റെ വഴികളിൽ നടക്കുവാൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും അധികം നമുക്ക് ദോഷം ചെയ്യുന്നവർ, ദോഷം നിരൂപിക്കുന്നവർ, ചെയ്യുക മാത്രമല്ല നിരൂപിക്കുന്നവർ, അവരാണ് പലപ്പോഴും ക്രിസ്തുവിന്റെ വഴികളിൽ, ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ, താഴ്മ നമ്മളെ പഠിപ്പിക്കുവാൻ നല്ല മാർഗം. ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഏതെവിടെയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവിടെ നമ്മൾ താഴ്ന്നിരിക്കുന്നുവെങ്കിൽ, സൗമ്യത ഉള്ളവരായിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ വഴികൾ നമുക്ക് അറിയാം. നമുക്ക് വായിച്ച ആദ്യ ഭാഗത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ വഴിയിൽ നടന്ന അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന്, ഒന്നാം കൊരിന്ത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ,
ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ദോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കയ്യാലെ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ടും ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ടും സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ടും നല്ല വാക്ക് പറയുന്നു.
ഇങ്ങനെയുള്ളത് അനുകരിക്കാനാണ് തൊട്ടു താഴെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ ഞാൻ തിമോത്തിയോസ് നിങ്ങൾ പഠിപ്പിക്കും. ഇത് ഇങ്ങനെ അനുകരിക്കണം. ഇതാണ് ക്രൂശിന്റെ വഴി. ഈ അല്ലാതെ പൗലോസ് ചെയ്ത അപ്പോസ്തല ശുശ്രൂഷയോ പ്രസംഗമോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗ്രഹമുണ്ടെങ്കിലും ദൈവം വിളിച്ചവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ദൈനംദിന ജീവിതത്തിലുള്ള സ്വന്തം ചെയ്യാൻ, സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, എന്താണ് ചപ്പെന്നും ചവറെന്നും ആയിട്ട് എണ്ണപ്പെടുന്നു എന്നാണ് അതിന്റെ 13-ാം വചനം പറയുന്നത്. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ഈ ലാംഗ്വേജ് ഒക്കെ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല, പക്ഷെ സത്യമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഈ അപ്പോസ്തലൻ തന്നെ സത്യമായിട്ടുള്ളതേ പറയാറുള്ളൂ. ലോകത്തിന്റെ ചവറ് പോലെ എണ്ണപ്പെട്ട ഒരവസ്ഥ, എന്നിട്ട് പറയാണ് നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന്. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ദൈവം വിളിച്ചിരിക്കുമ്പോൾ ആ സഹോചരമായ വഴികൾ, ഉന്നതമായ വഴികൾ അനുദിനം നാം നടക്കുമ്പോൾ ഒരുപക്ഷെ ഈ അവസ്ഥകളിലൂടെയൊക്കെ നാം കടന്നു പോയേക്കാം. എന്നാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവായ യേശു നടന്ന വഴിയാണ്. ആ മാർഗത്തിൽ നടന്ന അനേകർ നടന്ന വഴികളാണ് അത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ചില രാജാക്കന്മാരെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില വചനങ്ങൾ, ദിനവൃത്താന്തം രാജാക്കന്മാരുടെ ജീവിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ഒരു ദിനവൃത്താന്തം, അല്ലെ ദിനംതോറുമുള്ള ഒരു ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ശരിയാണ്. കാരണം ദിവസം തോറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഡയറിയിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനാണ് ദിനവൃത്താന്തം എന്ന് പറയുന്നത്. അപ്പൊ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിരുന്നു, അത് പിന്നെ വായിച്ചിരുന്നു. എസ്തറിന്റെ പുസ്തകത്തിലൊക്കെ അറിയാം, അതുകൊണ്ടാണ് മൊർദ്ദെക്കായിയൊക്കെ രക്ഷപ്പെടാൻ ഇടവന്നത്. രണ്ടാം സെക്കൻഡ് ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 17:3.
തന്റെ യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു.
രാജാവിനെ കുറിച്ച് യഹോശാഫാത്ത് രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ആദ്യത്തെ വഴികൾ? പിന്നെ ഇവിടെ ഓർപ്പിക്കുന്നുണ്ടായി, പാട്ട് പാടിയപ്പം ഏകദേശം 25 വർഷത്തോളം എന്താണ് ശൗലിനെ പേടിച്ച് ഓടി നടക്കപ്പെടുകയും എന്തെല്ലാം പ്രതികൂലങ്ങളെയാണ് ദാവീദ് കടന്നുപോയെന്ന് ശൗലിന്റെ പുസ്തകത്തിലൊക്കെ നമുക്കത് വായിക്കാം. ആ വഴികളിൽ നടന്ന ഒരു പുത്രനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാതെ അവന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടന്നതുകൊണ്ട് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. വേറൊരു വചനം വായിക്കാതെ പുസ്തകത്തിൽ തന്നെ 34:2.
അവർ യഹോവയ്ക്ക് പ്രസാദമായതുള്ളത് ചെയ്തു, തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു.
യോശയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, യോശയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. കണ്ടോ, ദാവീദിന്റെ വഴി എന്ന് പറഞ്ഞൊരു വഴി എത്ര വചനഭാഗത്തിലാണ് എഴുതിയിരിക്കുന്നത്! കാരണം ദൈവത്തിന്റെ വഴികളിൽ നടന്ന ഒരു മനുഷ്യനാണ്. ആദ്യ ഭാഗത്ത് വായിച്ചു ദാവീദിന്റെ നേരത്തെയുള്ള വഴികൾ. എനിക്ക് തോന്നേ ദാവീദ് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള വഴികളായിരിക്കാം ദൈവജനം ഉദ്ദേശിച്ചതെന്ന്. ദാവീദിന്റെ എല്ലാ വീഴ്ചകളും നമ്മൾ അനുകരിക്കണമെന്നല്ല, ദാവീദിന്റെ വഴികൾ എന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. എന്നാ ഈ വഴി നടക്കാത്ത ചിലരെ കുറിച്ചും ദിനവൃത്താന്തം എഴുതിയിട്ടുണ്ട്. അവരുടെ അതിന്റെ 21:2.
അവനു യഹോശാഫാത്തിന്റെ പുത്രന്മാരായി അസര്യാവ്, യഹിയേൽ, സെക്കരിയാവ്, അസര്യാവ്, മിഖായേൽ, ഷെഫത്യാവ് എന്നീ സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും
അതല്ല ഓക്കെ അതിന്റെ 22:3.
ആഹാബ് ഗൃഹത്തിന്റെ വഴികളിൽ നടന്ന് ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവനെ ആലോചനക്കാരത്തി ആയിരുന്നു.
വേറെ വഴികളെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകം എഴുതിയിട്ടുണ്ട്. ആഹാബ് ഗ്രഹത്തിന്റെ വഴികൾ, ഇസ്രായേൽ രാജാവായ ആഹാബും വഴികളെ കുറിച്ചൊക്കെ ദൈവജനത്തിൽ ഒത്തിരി എഴുതിയിട്ടുണ്ട് അല്ലെ. ബാൽ വിഗ്രഹത്തെ സേവിച്ച് മനുഷ്യനെ ജനത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയും ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊല്ലുവാൻ ചെയ്യുകയും ഏലിയ പ്രവാചകൻ പ്രവചിച്ചതൊക്കെ ആഹാബിന്റെ കാലത്താണ്. ആഹാബിന്റെ വഴികളിൽ നടന്ന് അവന്റെ അമ്മ അതിനെ അതിന് ഉപദേശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഇസ്രായേൽ യഹൂദ രാജാക്കന്മാരുടെ ദിനവൃത്താന്തം, അവരുടെ ഡെയിലി ലൈഫ് എഴുതി വെച്ചിരിക്കുന്ന ദിനവൃത്താന്തത്തിൽ കുറച്ചുപേരെ കുറിച്ച് എഴുതിയിരിക്കുന്നു, തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ നടന്നവർ, ദൈവകൽപ്പന ഇടത്തോട്ടോ വടത്തോട്ടോ മാറാതെ അനുസരിച്ചവൻ, ആ വഴികളിൽ നടന്നവർ. പിന്നെ ചിലരെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ചില ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നവൻ, വിഗ്രഹങ്ങളെ സേവിച്ചവൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവർ. നമ്മെക്കുറിച്ച് ഓരോരുത്തർക്കുള്ള ദിനവൃത്താന്തം, ക്രോണിക്കിൾ, ഡെയിലി ലൈഫിനെ കുറിച്ച് എഴുതുമ്പോൾ എന്തായിരിക്കും, എന്ത് എങ്ങനെയുള്ള വഴികളിൽ നടന്നവരെ കുറിച്ചായിരിക്കും എഴുതുന്നത്. എന്നാൽ കൃപയാൽ, കൃപയുടെ കീഴിൽ ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും ഈ പുതിയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വഴികളിൽ നടക്കുവാൻ ദൈവം കൃപ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ കഴിവുകളല്ല, സൗമ്യതയോടെ നാം ആ വഴികൾ പഠിക്കുകയും അത് ഏറ്റെടുക്കുകയും അതിൽ നടക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം നമ്മെ ആ വഴികളിൽ നടത്തും. ഈ വഴികളിൽ നടക്കുവാൻ നമ്മ അനേകരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഒരു സാരം, ചിലർക്ക് മാത്രം നടക്കുവാനുള്ള ഒരു വഴിയല്ല ക്രിസ്തീയ മാർഗം, കൃപയുടെ മാർഗം, ക്രിസ്തുവിന്റെ വഴി, ദൈവത്തിന്റെ വഴി. തന്റെ മക്കളായിരിക്കുന്ന എല്ലാവർക്കും ആ വഴിയിൽ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അനുദിനം ആ വഴിയിൽ നടക്കുവാൻ നാം ഉത്സാഹിക്കണം. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം ശ്രദ്ധയോടെ നോക്കുന്നത്, ശ്രദ്ധയോടെ നോക്കുന്നത്. ആ വഴികളിൽ നടന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ള ഒരു എഴുത്തായിരിക്കണം നമ്മെക്കുറിച്ചും എഴുതേണ്ട. സ്വർഗത്തിൽ നമ്മുടെ ദിനവൃത്താന്തം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മെ ഓരോ ഒരു മനുഷ്യൻ ശരീരത്തിലേക്ക് ചെയ്തത് നല്ലതാകിലും തീയതാകിലും, കാരണം ഇതിന്റെ എല്ലാ റെക്കോർഡ്സ് ദൈവം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദിനവൃത്താന്തം അവന്റെ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആവിനെ കുറിച്ച് എഴുതുമ്പോ നമ്മെ കുറിച്ച് ഓരോരുത്തർക്കുള്ള ദിനവൃത്താന്തത്തെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? ദൈവവചനത്തിൽ ഇതാണ് നാം കാണുന്നത്. എനിക്ക് വന്ന് ഇങ്ങനെയായിരിക്കും ഒരു ഈ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ ഇന്ന രീതിയിൽ നടന്നു, ഇന്ന വഴികളിൽ നടന്നു. അപ്പൊ മിക്സ് ചെയ്ത് കാണാം. ഒരേ സമയത്ത് തന്നെ ചിലരെ കുറിച്ച് പറയും ദൈവത്തിന്റെ വഴികളിൽ നടന്നവൻ, ചിലരെ കുറിച്ച് പറയുന്നു സ്വന്തം വഴികളിൽ നടക്കുന്നവർ, സ്വന്തം വഴികളിൽ നടക്കുന്നവർ. രണ്ട് വഴികളേ ഉള്ളൂ, ഒന്ന് ദൈവത്തിന്റെ വഴി അല്ലെങ്കിൽ സ്വന്തം വഴി. ദൈവത്തിന്റെ വഴികൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത് നമുക്ക് എപ്പോഴും മനസ്സിലാകണമെന്നില്ല, എന്നാൽ അതാണ് ജീവങ്കിലേക്കുള്ള വഴി. സൗമ്യതയുള്ളവർക്ക് അവൻ അത് പഠിപ്പിച്ചു കൊടുക്കും. സൗമ്യത നമ്മെ പഠിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന വഴികൾ. ഈ അപ്പസ്തോലൻ പോലും ഇത്രയധികം പ്രതികൂലങ്ങളിലൂടെ അപ്പസ്തോലൻ ആ സഭയിൽ നിന്നുള്ളവർ വരുവാൻ ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം അവന്റെ അപ്പസ്തോലന്റെ സൗമ്യതയെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞു. വെറും പ്രസംഗത്തിൽ മാത്രമായിരുന്നില്ല, തന്നെ എതിർക്കുന്നവരോട് തന്നെ ഉപദ്രവിക്കുന്നവരോട് ഉള്ള മനോഭാവമായിരുന്നു ആ വഴിയുടെ പ്രത്യേകത. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ. അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ ദിനവൃത്താന്തം ഇങ്ങനെ ദാവീദിനെ പോലെ അവന്റെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിന് പേർ വന്നു. മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഭൂതലത്തിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ, അനേകർ ഏറ്റവും ഉപരിയായി കർത്താവായ യേശു നടന്ന ക്രൂശിന്റെ വഴിയിൽ നടക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവം സഭയായി ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. മുമ്പേ നടക്കുന്ന പലരെയും ശ്രദ്ധിച്ച് നോക്കി നമുക്ക് നടക്കാം. എന്നാൽ വീണുപോയ ചിലരെ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ നമ്മൾ സ്വർഗീയ പൗരന്മാരാണെന്ന് നമുക്ക് തന്നെയും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. ഇവർ ഇപ്പൊ പൗരത്വം ഇവിടെയുള്ളവർ അല്ല. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഗ്ലോറി. ഒരു മരണപ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, കേരളത്തില് ശുശ്രൂഷിക്കാൻ വന്ന ഒരു വിദേശി മരിച്ചു കഴിഞ്ഞപ്പോ ഭാര്യ ഭാര്യയുടെ അടുക്കൽ എല്ലാവരും പറഞ്ഞു ശവശരീരം സ്വദേശത്തേക്ക് അയക്കുവാനുള്ള എല്ലാ ഇടപാടുകളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ രാജ്യത്ത് കൊണ്ടുപോയി അടക്കുവാൻ ഭാര്യയുടെ ഒരൊപ്പം ആവശ്യമുണ്ട്. അപ്പം ആ ഭാര്യ പറഞ്ഞു, ഒരു പേപ്പർ, ഒരു ബ്ലാങ്ക് പേപ്പർ എനിക്ക് കൊണ്ടെത്താം. എന്നിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ട് പറഞ്ഞു, ഇത് ആ രാജ്യത്തുള്ളവർക്ക്, സ്വദേശത്തുള്ളവർക്ക് വിദേശത്ത് അയച്ചു കൊടുത്തിട്ട് ശവശരീരം ഇവിടെ തന്നെ അടക്കിയാൽ മതി. ആ പേപ്പറിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഹീസ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി, മഹത്വത്തിലേക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു എന്ന് സ്വദേശത്തുള്ളവർക്ക് അയച്ച്. അന്ന് ഫോൺ വിളിക്കാനൊന്നും സൗകര്യമില്ല, ടെലിഗ്രാം അയക്കുക, എന്നിട്ട് ശവശരീരം ഇവിടെ തന്നെ അടക്കിയാ മതി. പ്രൊമോഷൻ ടു ഗ്ലോറി, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നമുക്ക് കിട്ടുന്നത് പ്രൊമോഷൻ ടു ഗ്ലോറി, മഹത്വത്തിലേക്കുള്ള ഒരു പ്രൊമോഷനാണ് നാം കിട്ടുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ വഴികളിൽ നടക്കുന്നവർക്കാണ് ഈ പ്രൊമോഷൻ കിട്ടുന്നതെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ദൈവത്തിന്റെ വഴികൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്നവനാണ്. അതുപോലെ കർത്താവെ, നീ പഠിപ്പിച്ച വഴികളിൽ നടക്കുന്ന അനേകരെ നീ ഞങ്ങൾക്ക് മാതൃകയാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ നിന്റെ മക്കളായ, പ്രിയ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താഴ്മയോടെ നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, നിന്റെ തേജസ്സിന്റെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ പേരിലെ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org